2024 നവംബർ 23 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. പാലക്കാടൻ തേര് ആർക്കൊപ്പം? ജിബിൻ സഹയ എഴുതുന്നു. പാലക്കാട് ചൂട് അതിന്റെ പാരമ്യത്തിലെത്തിയ 35 ദിനരാത്രങ്ങൾ. ഓരോ നിമിഷവും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞ പ്രചാരണ തന്ത്രങ്ങൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആരംഭിച്ച ആശങ്കകൾ പൊട്ടിത്തെറിയിലേക്കും കൊഴിഞ്ഞുപോക്കിലേക്കും പിന്നീട് സംസ്ഥാന നേതാവിന്റെ മറുകണ്ഠം ചാടലിലേക്കും വരെ നീണ്ടു. പടലപ്പിണക്കങ്ങളും കൈകൊടുക്കലുകളും മുതിർന്ന നേതാക്കളുടെ അസാന്നിധ്യവും വരെ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിനും അപ്പുറം സകലതും ചർച്ച ചെയ്ത് മണ്ഡലം. കൽപ്പാത്തി രഥോത്സവത്തിന്റെ പേരിൽ നീട്ടിക്കിട്ടിയ 6 ദിവസത്തിൽ ചടുല രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിട്ടും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ മുന്നണികൾക്കായില്ല. വോട്ടിംഗ് ശതമാനത്തിലെ 4.86% കുറവിൽ അങ്കലാപ്പിലായിരിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. വോട്ട് കുറഞ്ഞത് ആർക്ക് ഗുണമാകും, ആർക്ക് തിരിച്ചടിയാകുമെന്നറിയാൻ മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രം. പാലക്കാടിന്റെ പുതിയ ജനനായകനാരാണെന്ന് ഇന്നറിയാം. മുന്നണിക്ക് മാത്രമല്ല നേതാക്കൾക്കും നിർണായകം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം മുന്നണികളെപ്പോലെ നേതാക്കൾക്കും അതിനിർണായകമാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നതിനപ്പുറം UDFന് പാലക്കാട് ഒരു വിജയം അനിവാര്യമാണ്. ഷാഫി പറമ്പിലിനും ഭരണവിരുദ്ധ വികാരവും സിറ്റിംഗ് സീറ്റിന്റെ ആനുകൂല്യവും ഏറ്റവും ഒടുവിൽ BJPയുടെ സംസ്ഥാന നേതാവായിരുന്ന സന്ദീപിനെ കോൺഗ്രസിലെത്തിക്കാൻ കഴിഞ്ഞതും UDFന് കരുത്തേകുമ്പോൾ പാർട്ടി പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഷാഫി പറമ്പിൽ എന്നിവരുടെ ചുമലിലേക്ക് വീഴും. പാർട്ടിക്കുള്ളിലെ പവർ ഗ്രൂപ്പ് ആരോപണങ്ങൾക്കും മൂർച്ചയേറും. A ഗ്രൂപ്പിനെതിരെ I ഗ്രൂപ്പ് പുറപ്പാട് തുടങ്ങും. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഉൾപ്പെടെയുള്ള ഷാഫി സതീശൻ ഇടപെടലുകൾ, സരനെ പുറത്താക്കാനുള്ള നേതൃത്വത്തിന്റെ ആവേശം എല്ലാം KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ ചോദ്യം ചെയ്തേക്കാം. അതിനാൽ തന്നെ UDFന് പാലക്കാട്ടെ വിജയം അനിവാര്യമാണ്. അതറിഞ്ഞുള്ള പ്രവർത്തനം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടത്തിയത് ഗുണകരമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. എന്നാൽ UDFന്റെ ശക്തി കേന്ദ്രമായ പിരാരിയിൽ 5% വോട്ട് കുറഞ്ഞത് ചെറുതല്ലാത്തൊരു ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നേതൃത്വം കരുതിയ പോലെ ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ രാഹുലിലേക്ക് കേന്ദ്രീകരിച്ചില്ലെങ്കിൽ ഇത്തവണ UDF വിയർക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ 2 തവണയും രണ്ടാം സ്ഥാനക്കാരായ BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയം നിർണായകമാണ്. ഒപ്പം C കൃഷ്ണകുമാറിനും സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും തൃശൂരിലെ വിജയത്തിന് ശേഷം സംസ്ഥാനത്താകെയുള്ള അനുകൂല ട്രെൻഡ് വ്യക്തമായ അടിത്തറയുള്ള പാലക്കാട് ഉപയോഗിക്കാനായില്ലെങ്കിൽ അത് BJPയിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടയാക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നേതൃമാറ്റത്തിന് തന്നെ കാരണമായേക്കാമെന്നും വിലയിരുത്തുന്നുണ്ട്. BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും വേരോട്ടമുള്ള പാലക്കാടൻ മണ്ണിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നിട്ടും തെരഞ്ഞെടുപ്പ് വിജയം അകന്നു നിന്നാൽ അത് വലിയ ചോദ്യം ചെയ്യലുകൾക്ക് കാരണമാകും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ വലിയ വിഭാഗീയതയ്ക്കും പ്രശ്നങ്ങളും പ്രകടമായ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രൻ പക്ഷവും C കൃഷ്ണകുമാർ പക്ഷവും ജില്ലയിൽ 2 ചേരിയിലാണെന്നുവെന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടെ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിവാശിയിലായിരുന്നു ശ്രീകൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം. അതിന് കേന്ദ്ര നേതൃത്വം വഴങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ അതൃപ്തിയും പിന്നാലെയുള്ള പാർട്ടി മാറ്റവും ചർച്ചയാകും. ജില്ലയിലെ സംഘടനാ തലത്തിൽ കൂടുതൽ പൊട്ടിത്തെറിക്ക് ഇത് കാരണമാകുമെന്നും വിലയിരുത്തലുകളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനായതിനാൽ വിജയപ്രതീക്ഷയിലാണ് NDA. 184 ബൂത്തുകളുള്ള മണ്ഡലത്തിൽ 130 ബൂത്ത് കമ്മിറ്റി യോഗങ്ങളിലും സ്ഥാനാർത്ഥിയും മറ്റ് നേതാക്കളും പങ്കെടുത്തിരുന്നു. പാലക്കാട് നഗരസഭയിലും കണ്ണാടിയിലും വലിയ വോട്ട് വിഹിതം BJP പ്രതീക്ഷിക്കുന്നു. നഗരസഭയിൽ 6,000 മുതൽ 9,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ കണ്ണാടിയിൽ നേടിയ 4,000 വോട്ടെന്നത് ഉയർത്താനാവുമെന്നും കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തിന് ഇത്തവണ വിജയതീരമണിയുമെന്ന് സ്ഥാനാർത്ഥിയുടെ നേതൃത്വവും വിലയിരുത്തൽ. 3rd സ്ഥാനത്തുള്ള ഇടതുമുന്നണിക്ക് ഇത്തവണ നില മെച്ചപ്പെടുത്താനായാൽ അത് നേട്ടമാണ്. എന്നാൽ തുടർച്ചയായി 3rd വട്ടവും 3rd സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടാൽ അത് മുന്നണിക്കപ്പുറം CPMനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കാം. ജില്ലാ നേതൃത്വത്തിനെതിരെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വിമർശനവുമായി എത്തുമെന്ന് ഉറപ്പാണ്. പാർട്ടി വിടുന്നവർക്ക് പരവതാനി വിരിക്കുന്ന CPMന്റെ നിലപാടിനോട് പ്രവർത്തകർക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പുണ്ട്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നം ഉപയോഗിക്കാത്തതിലും വലിയ വിയോജിപ്പുകൾ പല കോണിൽ നിന്നുയർന്നിരുന്നു. ഇതിനെല്ലാം ജില്ലാ നേതൃത്വം, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി E N സുരേഷ് ബാബു പാർട്ടി വേദികളിൽ മറുപടി പറയേണ്ടി വരും. MP രാജേഷ്, AK ബാലൻ എന്നിവർക്കെതിരെയും വിമർശനം ഉയർന്നേക്കാം. പ്രത്യയശാസ്ത്ര പരിധിയുള്ള പാർട്ടിയിൽ നിലവിൽ പിന്തുടരുന്ന പ്രായോഗികത രാഷ്ട്രീയത്തിന്റെ തിക്ത അനുഭവമാണ് PV അൻവർ. കോൺഗ്രസിൽ നിന്നെത്തിയ DP സരിൻ അത്തരത്തിലുള്ള അനുഭവമാകുമെന്ന വിമർശനം ഇപ്പോഴേ ഉയർന്നിട്ടുണ്ട്. ഇതുകൂടാതെ സന്ദീപ് വാര്യരെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കം നടത്തിയതും 2 അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരം പറയാൻ ഇടതുപക്ഷത്തിന് വിജയം അനിവാര്യമാണ്. ചുരുങ്ങിയ പക്ഷം 2rd സ്ഥാനത്തേക്കെങ്കിലും എത്താൻ സാധിക്കണം. അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ ഏകാധിപത്യ പ്രവണതകൾ കൊഴിഞ്ഞാമ്പാറയിലേതുപോലെ മറ്റ് പല കീഴ്ഘടകങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. വിവാദങ്ങളാൽ ശ്രദ്ധേയമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമായി ട്വിസ്റ്റാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. ശക്തി കേന്ദ്രങ്ങളിലെല്ലാം കനത്ത പോളിംഗ് ആണെന്ന് BJP അവകാശപ്പെടുമ്പോൾ പോളിംഗ് കുറഞ്ഞതും അവരുടെ കേന്ദ്രങ്ങളിൽ തന്നെയാണ്. യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേതിന് സമാനമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുകോട്ടകളിൽ പോളിംഗിൽ കാര്യമായ കുറവില്ല. അന്തിമ കണക്ക് പ്രകാരം പോളിംഗ് ശതമാനം 70.52%. ഇനി രണ്ട് തപാൽ വോട്ടുകളും 265 സർവീസ് വോട്ടുകളും തിരികെ വരാനുണ്ട്. വോട്ടെണ്ണുന്ന ഇന്ന് 7:59 വരെ ഇവ സമർപ്പിക്കാം. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് നഗരസഭയിലെ മൂത്താന്തറ കർണകേമംഗ് ഹൈസ്കൂളിലെ 58-ാം നമ്പർ ബൂത്തിലാണ്. 84.5%. 2021 തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരന് ഇവിടെ 710 വോട്ട് ലഭിച്ചപ്പോൾ വിജയിച്ച ഷാഫി പറമ്പലിന് കിട്ടിയത് വെറും 60 വോട്ടാണ്. സി പി എമ്മിന് കിട്ടിയതോ 23 വോട്ട് മാത്രം. രണ്ട് വോട്ട് നോട്ടയ്ക്ക് പോയെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇതിനോട് ചേർന്ന് 55 മുതൽ 59 വരെയുള്ള ബൂത്തുകളിലെല്ലാം 2021 ബി ജെ പിക്ക് ഇതുപോലെയാണ് വോട്ട് ലഭിച്ചിരുന്നത്. ഈ മേഖലകളിലെല്ലാം ഇത്തവണയും മികച്ച പോളിംഗ് ഉണ്ട്. എന്നാൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്ന പുത്തൂർ ജി യു പി എസിലെ 20-ാം നമ്പർ ബൂത്തിലാണ്. 55.90%. 56 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ ബി ജെ പി ലീഡ് ചെയ്ത ബൂത്താണിത്. പോളിംഗ് ശതമാനം 55% 60% ഇടയിലുള്ള 12 ബൂത്തുകളിൽ 9 കഴിഞ്ഞ തവണ ലീഡ് ചെയ്തത് ബി ജെ പിയാണ്. നഗരസഭയിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളെല്ലാം പോൾ ചെയ്തെന്ന് ബി ജെ പിയും കണ്ണാവടി മാത്തൂർ പഞ്ചായത്തുകളിലെ കേഡർ വോട്ടുകളെല്ലാം മെഷീനിലായെന്ന് സി പി എമ്മും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ശക്തി കേന്ദ്രമായ പിരിയാരിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 5% വോട്ട് കുറഞ്ഞുവെന്ന പ്രചാരണം യു ഡി എഫ് കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കിയിരുന്നു. യാത്രി വൈകി കണക്കെടുത്തപ്പോൾ തങ്ങളുടെ മേഖലകളിലെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്തതായി കണ്ടെത്തിയതോടെയാണ് വിജയപ്രതീക്ഷ പങ്കുവച്ച് നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്.